2019 ഫെബ്രുവരി 13 ബുധനാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. ദേശീയ പൌരത്വ ഭേദഗതി ബിൽ പ്രതിഷേധങ്ങളും ആശങ്കകളും, ഡോക്ടർ ജോമോൻ മാത്യുവിന്റെ ലേഖനം. വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും നടുവിൽ ദേശീയ പൌരത്വ ഭേദഗതി ബില്ല് നിലവിൽ വരികയാണ്. ബിൽ ലോക്സഭ പാസാക്കിക്കഴിഞ്ഞു. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുസ്ലിം ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൌരത്വം നൽകാൻ അനുവദിക്കുന്നതാണ് ദേശീയ പൌരത്വ ഭേദഗതി ബില്ല്. 30 രാജ്യങ്ങളിൽ നിന്നുള്ള 3 അഭയാർത്ഥികളും 10 കുടിയേറ്റക്കാരും 40 അനധികൃത കുടിയേറ്റക്കാരുമുള്ള ഇന്ത്യയിൽ പുതിയ പൌരത്വ നിയമം സൃഷ്ടിച്ചേക്കാവുന്ന ദൂരവ്യാപകമായ അലയടികൾ ഏറെയാണ്. സ്വതന്ത്ര ഭാരതത്തിൽ 1955 പൌരാവകാശ നിയമം നിലവിൽ വന്നത്. ഈ നിയമപ്രകാരം ജനനത്തിലൂടെയും വംശപരമ്പരയിലൂടെയും രജിസ്ട്രേഷനിലൂടെയും സ്വാഭാവികതയിലൂടെയും ഇന്ത്യൻ പൌരത്വം ലഭിക്കും. 1955 പൌരത്വ നിയമമാണ് 6 പതിറ്റാണ്ടിനുശേഷം 2016 ബില്ല് അവതരിപ്പിച്ചുവെങ്കിലും പിന്നീട് സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിലായിരുന്നു. അങ്ങനെ JPCയുടെ ശുപാർശയും കടന്നെത്തിയ ഭേദഗതി ബില്ലിൽ പ്രതിഷേധത്തിനും പ്രക്ഷോഭത്തിനും വഴിതെളിയിക്കുന്ന എന്താണ് ഉള്ളത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഭേദഗതിയിൽ പറയുന്ന കാര്യങ്ങൾ ഇനി പറയുന്നവയാണ്. 1. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള അമുസ്ലിം പൌരന്മാർക്ക് പൌരത്വം നൽകാൻ പുതിയ നിയമം അനുവദിക്കുന്നു. 2. മേൽപ്പറഞ്ഞ 3 നിന്നുള്ള ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാർസി, ക്രിസ്ത്യൻ മതത്തിലുള്ളവർക്ക് ഇന്ത്യയിൽ 6 സ്ഥിര താമസത്തിനുശേഷം പൌരത്വം നൽകാം. അവർക്ക് ശരിയായ രേഖകൾ ഇല്ലെങ്കിൽ പോലും പൌരത്വം ലഭിക്കും. 3. ഭേദഗതി പ്രകാരം സ്വാഭാവികതയിലൂടെ പൌരത്വം ലഭിക്കാൻ കഴിഞ്ഞ 12 ഇന്ത്യയിൽ താമസിച്ചവരായാൽ മതി. 4. ന്യൂനപക്ഷ ഗ്രൂപ്പായി പരിഗണിക്കപ്പെട്ട 6 അനധികൃത കുടിയേറ്റമായി കണക്കാക്കില്ല. ആ പരിഗണന ലഭിക്കുന്നതിനായി പ്രസ്തുത കുടിയേറ്റക്കാർ 1946 ഫോറിനേഴ്സ് ആക്ട്, 1920 പാസ്പോർട്ട് ആക്ട് എന്നിവയിൽ കേന്ദ്ര സർക്കാരിന്റെ ഇളവുകൾ നേടിയിരിക്കണം എന്ന് മാത്രം. 5. ഓവർസീസ് സിറ്റിൻ ഓഫ് ഇന്ത്യ കാർഡ് ഉടമകളുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭേദഗതിയും നിയമത്തിലുണ്ട്. ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുക, പഠിക്കുക എന്നിവ പോലുള്ള ആനുകൂല്യങ്ങളുള്ള അത്തരം വ്യക്തികൾ നിയമലംഘനം നടത്തിയാൽ OCI രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിനും ഭേദഗതി നിർദ്ദേശിക്കുന്നു. 1955 പൌരത്വ നിയമം ഭേദഗതി ചെയ്യുമ്പോൾ കാതലായ ചില മാറ്റങ്ങൾ പൌരത്വ നിയമത്തിൽ ഇടം പിടിക്കും. അതിൽ ഏറ്റവും പ്രധാനം 1955 നിയമം എല്ലാ അനധികൃത കുടിയേറ്റവും പൌരത്വം ആർജിക്കുന്നതിന് തടസ്സമായിരുന്നപ്പോൾ ഭേദഗതി നിയമം 6 അനധികൃത കുടിയേറ്റം അനധികൃതമല്ലാതാക്കി മാറ്റുന്നു എന്നതാണ്. മറ്റൊന്ന്, 1955 നിയമം സ്വാഭാവിക പൌരത്വം ആർജിക്കുന്നതിനായി 11 ഇന്ത്യൻ വാസം നിഷ്കർഷിച്ചിരിക്കുന്നത് 6 ഇളവ് ചെയ്തു എന്നതാണ്. അതോടൊപ്പം OCA രജിസ്ട്രേഷൻ രാജ്യത്തെ നിയമങ്ങൾ ലംഘിക്കുന്നതിലൂടെ റദ്ദു ചെയ്യാനാകും എന്ന ഭേദഗതിയും പുതിയ ബില്ല് നിർദ്ദേശിക്കുന്നു. പീഡിതരായ കുടിയേറ്റക്കാരുടെ ഭാരം രാജ്യം വഹിക്കുമെന്നാണ് സർക്കാർ പക്ഷം. എന്നാൽ അസം ഉൾപ്പെടെയുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ പ്രതിഷേധങ്ങളുടെ മുൾമുനയിലാണ്. 1971 മാർച്ചിനുശേഷം ബംഗ്ലാദേശിൽ നിന്നെത്തിയ അനധികൃത കുടിയേറ്റക്കാർക്ക് പൌരത്വം നേടാൻ നിയമ ഭേദഗതി അവസരം ഒരുക്കുമെന്നാണ് സുപ്രധാനമായൊരു വിലയിരുത്തൽ. അസമിൽ മാത്രം പുതിയ ജനസംഖ്യാ രജിസ്റ്റർ പ്രകാരം 40 അനധികൃത കുടിയേറ്റക്കാരുണ്ട് എന്നാണ് കണക്ക്. പുറത്തുനിന്നുള്ള കുടിയേറ്റ സാന്നിധ്യം ഇഷ്ടപ്പെടാത്ത ഗോത്രമേഖലകളിൽ സ്വാഭാവികമായും പ്രസ്തുത ഭേദഗതി ബില്ല് ആശങ്ക പടർത്തുന്നുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ അനധികൃത കുടിയേറ്റക്കാർക്കായുള്ള തടവ് ക്യാമ്പുകളിൽ കഴിയുന്നവരിൽ അമുസ്ലിങ്ങൾക്കു മാത്രം ഇന്ത്യൻ പൌരത്വത്തിലേക്ക് നീങ്ങുമ്പോൾ സംഭവിക്കാവുന്ന ജാതീയമായ വിവേചനവും ശ്രദ്ധേയമാണ്. ചുരുക്കത്തിൽ, പൌരത്വത്തെ മതവുമായി ബന്ധിപ്പിക്കുന്ന പുതിയ ഭേദഗതി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 ഉറപ്പുതരുന്ന സമത്വാവകാശത്തിന്റെ ലംഘനം കൂടിയാണെന്ന് അറിയുക. കുടിയേറ്റവും അഭയാർത്ഥി പ്രശ്നങ്ങളും ഏറെ വരുന്ന കാലഘട്ടം തീർച്ചയായും പൌരത്വ നിയമ ഭേദഗതി ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ കുടിയേറ്റക്കാരും പീഡിതരും മനുഷ്യരാണെന്ന കാഴ്ചപ്പാടിനു പകരം മതത്തിലെ കുപ്പായത്തിലൂടെയുള്ള വർഗീയ കാഴ്ചപ്പാട് പുതിയ കാലത്തിന് അനുചിതമല്ല. നിയമലംഘനത്തിന്റെയോ തീവ്രവാദത്തിന്റെയോ കാലികമായ ഏതളവുകോലുകൊണ്ട് വേർതിരിച്ചാലും ശരി, ഒരു വിഭാഗത്തെ തഴയാനും മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും മാത്രം സങ്കുചിതമാകരുത് വസുധൈവ കുടുംബകം എന്ന ഇന്ത്യൻ കാഴ്ചപ്പാട്. അനധികൃത കുടിയേറ്റങ്ങൾ എല്ലാ കാലവും അങ്ങനെ തന്നെ കാണണം. ഇനിയും രജിസ്ട്രേഷന് പോലും വിധേയമാകാത്ത കേരളത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിലേക്കും അത്തരം അന്വേഷണങ്ങളും ഭേദഗതികളും നീളേണ്ടതുണ്ട്.